ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. യിരെമ്യ പ്രവാചകൻ്റെ പുസ്തകം 17:7-8 വാക്യങ്ങൾ നമുക്ക് ആദ്യം വായിച്ചു കേൾക്കാം.
യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും.
ദൈവത്തിന് സ്തോത്രം. ആരാണ് ഭാഗ്യവാൻ എന്ന് നാം ഒന്നാമത് ചിന്തിച്ചത് യിരെമ്യ 17:7 ആരാണ് ഭാഗ്യവാൻ? ഒരു പ്രാവശ്യം കൂടി ആ 7 വാക്യം മാത്രം വായിച്ചു കേൾക്കാം.
യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. ആരാണ് ഭാഗ്യവാൻ എന്ന് തിരുവചനം പറയുന്നു. രണ്ടാമത് നാം ചിന്തിച്ചത് ഒന്നാം സങ്കീർത്തനമാണ്. ആരാണ് ഭാഗ്യവാൻ? ഒന്നാം സങ്കീർത്തനത്തിൽ ആരാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നു. ഒന്നാം സങ്കീർത്തനം മുഴുവൻ എന്ന് വായിച്ചു കേൾക്കാം.
ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു.
ദൈവത്തിന് സ്തോത്രം. ആരാണ് ഭാഗ്യവാനെന്ന് രണ്ടാമത് നാം ചിന്തിക്കുന്നത് ഒന്നാം സങ്കീർത്തനത്തിൽ നിന്നാണ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. ആരാണ് ഭാഗ്യവാൻ? അവൻ്റെ നടപ്പ്, അവൻ്റെ നിൽപ്പ്, അവൻ്റെ ഇരിപ്പ്. സ്തോത്രം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്നില്ല, പാപികളുടെ വഴിയിൽ നിൽക്കുന്നില്ല, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നില്ല. സ്തോത്രം. അവനെക്കുറിച്ച് തിരുവചനം വീണ്ടും പറയുന്നു, അവൻ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കുന്നവനായിരിക്കും. അങ്ങനെയുള്ളവനാണ് ഭാഗ്യവാൻ. അവൻ ഈസ് എ പേഴ്സൺ ഹൂ ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ്, ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനായിരിക്കും. കാരണം അവൻ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്നില്ല, പാപികളുടെ വഴിയിൽ നിൽക്കുന്നില്ല, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കുന്നില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ചുഴിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും. ആ മൈ സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ്, ഞാൻ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനാണോ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം ഞാൻ നടക്കാറുണ്ടോ? പാപികളുടെ വഴിയിൽ നിൽക്കുന്നുണ്ടോ? പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കുന്നുണ്ടോ? സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ്, എ പേഴ്സൺ ഹൂ ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ്, ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനായി, ലോകമയത്വം ഇല്ലാത്തവനായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ലോകമയത്വം. ഇന്ന് പല ആളുകളും പ്രകടമായ ഏതെങ്കിലും പാപം ചെയ്യുന്നത് കൊണ്ടല്ല ദൈവരാജ്യത്തിൽ പോകാത്തത്. ലോകമയത്വം, അവരുടെ മനസ്സ് ലോകത്തിൽ നിന്ന് പറഞ്ഞു മാറുന്നില്ല. ഒരിക്കൽ പ്രസംഗികളുടെ പ്രഭുവായ സ്പർജൻ പറഞ്ഞു, ഒരു പാപി പറുദീസയിൽ വസിക്കുന്നതിനേക്കാൾ ഒരു മത്സ്യം മരക്കൊമ്പിൽ വസിക്കുന്നതാണ് എളുപ്പം. ഒരു പാപി പറുദീസയിൽ വസിക്കുന്നതിനേക്കാൾ ഒരു മത്സ്യം മരക്കൊമ്പിൽ വസിക്കുന്നതാണ് എളുപ്പമെന്ന്. എന്ന് പറഞ്ഞാൽ ഒരു മത്സ്യത്തിൻ്റെ വെള്ളത്തിൽ നിന്ന് മാറി ജീവിക്കാൻ സാധ്യമല്ല, അതൊരു മരത്തിൻ്റെ കൊമ്പിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അല്പം പരിഹാസ്യമായ ഒരു വാക്കാണത്, ഒരിക്കലും സാധ്യമല്ല. എന്നതുപോലെ ലോകമയത്വം നമ്മിൽ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ആത്മലോകത്ത് നമുക്ക് കർത്താവായ യേശുവിൻ്റെ അരികത്തെത്തുവാൻ സാധ്യമല്ല. ലോകമയത്വം, അതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഓർമ്മ കാണും, ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കരുത്, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്ന ഏവനും ദൈവത്തിൻ്റെ ശത്രുവാകുന്നു. പ്രകടമായ പാപമൊന്നും ഇല്ലെങ്കിൽ പോലും ലോകത്തിൻ്റെ മാന്യതയും ലോകത്തിൻ്റെ അംഗീകാരവും നാം കൊതിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എങ്കിൽ നാം നിത്യമായ നാശത്തിലേക്ക് നീങ്ങുന്നു. ചിന്തിക്കൂ, നമ്മുടെ ജീവിതത്തിൽ ലോകമയത്വം എത്രമാത്രമുണ്ട്. ഈ ലോകത്തല്ലേ നാം ജീവിക്കുന്നത്? നമുക്ക് തോന്നും ഈ ലോകത്തല്ലേ നാം ജീവിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മാനസാന്തരപ്പെട്ട് അധികം കഴിയുന്നതിന് മുൻപാണ് ഞാൻ ഒരു മനോഹരമായ സുവിശേഷ യോഗത്തിൽ സംബന്ധിക്കുവാനായി അങ്ങ് ഐരൂര് പോയത്. ഐരൂര് ഞാൻ പിന്നെ പോയിട്ടില്ല. അന്ന് ആദ്യമായി പോയതാണ്. അവിടെ ഐരൂര് പോയി അവിടെ ഒരു സുവിശേഷ യോഗത്തിൽ സംബന്ധിച്ചു. ഒരു അഖില കേരള ക്രിസ്തീയ കൂട്ടായ്മയുടെ സമ്മേളനം അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞ് അന്ന് കൂട്ടായ്മ തേടി പോയതാണ്. ദൈവവചനത്തിനുള്ളതായി ആർത്തിയോടെ ഓടിയതാണ്. അന്ന് എൻ്റെ പെങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. പക്ഷേ പെങ്ങളെ വിവാഹം കഴിക്കുന്ന അളിയനും അന്ന് ആ കൂട്ടായ്മയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കാണുകയും മിണ്ടുകയും ചെയ്ത അന്നാണ്. നിങ്ങളെല്ലാവരും അറിയുന്ന അവറാച്ചായ എന്ന് വിളിക്കുന്ന ശ്രീ എൻ ടി എബ്രഹാം, അദ്ദേഹവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ഞങ്ങൾ മൂന്നുപേരും അവിടെ ഒരു സ്കൂളിൽ വചനം കേട്ടുകൊണ്ടിരുന്നു. രാത്രി അവിടെ തന്നെ ഭക്ഷണമുണ്ട്. അവിടെ ബെഞ്ച് കൂട്ടിയിട്ട് കിടന്നതെല്ലാം ഓർമ്മയുണ്ട്. പ്രഭാതത്തിൽ പമ്പാതിയിൽ പോയി മുഖവും വായും കഴുകിയതും മറ്റുമെല്ലാം ഓർമ്മയുണ്ട്. അല്പം ലജ്ജയോടെ പറയട്ടെ, ഞാനൊരു ഗ്രാമീണനാണല്ലോ, തീരെ കൺട്രി. ഞാൻ ഈ ബ്രഷ് കൊണ്ട് അതിൽ പേസ്റ്റ് വെച്ച് പല്ല് തേക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. അളിയൻ അന്ന് ബ്രഷിൽ പേസ്റ്റ് വെച്ച് തേക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് വലിയ കൗതുകമായി തോന്നി. ഞാനതുവരെ നാടൻ രീതിയിൽ ഉമിക്കരി കൊണ്ട് പല്ല് തേക്കുന്ന സമ്പ്രദായമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ ഈ പഴയ കാര്യങ്ങൾ ഓർമ്മയിൽ വന്നത് പറയുന്നത് ഞാനൊരു ശുദ്ധ കൺട്രി ആയിരുന്നു എന്ന് പറയാനാണ്. തീർത്തും അപരിഷ്കൃതനായ ഒരു ഗ്രാമീണനായിരുന്നു ഞാനന്ന്. ദൈവത്തിന് സ്തോത്രം. പോകട്ടെ, അതല്ല വിഷയം. അന്ന് ഒരു സായിപ്പിൻ്റെ പ്രസംഗം ഞാൻ കേട്ടു. അത് കേട്ടതോടും എനിക്ക് പിന്നെ ഉറക്കം വന്നില്ല. കാരണം ലോകത്തെ വിടണം, ലോകമയത്വം വിടണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഇത് വളരെ പ്രയാസമുള്ള കാര്യമാണല്ലോ. എനിക്ക് കർത്താവിന് വേണം, യേശുക്രിസ്തുവിന് എനിക്ക് വേണം, യേശുക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കണം, എനിക്ക് മാനസാന്തര അനുഭവത്തിൽ ജീവിക്കണം. പക്ഷേ ഈ ലോകത്തെ വിടണമെന്ന് പറയുന്നത് അങ്ങനെ സാധിക്കുമോ? എന്നെക്കൊണ്ട് സാധിക്കുമോ? അപ്പോൾ എനിക്ക് ജീവിതത്തിൽ ചില പ്രതീക്ഷകളൊക്കെയുണ്ട്. ജീവിതത്തിൽ ഈ പിന്നെയും കുറേക്കോടിയൊക്കെ പഠിക്കണമെന്നൊക്കെയുണ്ട്. ഒരു ജോലി തേടണമെന്നുണ്ട് എനിക്ക്. ആ കാലങ്ങളിൽ അന്ന് ഞാൻ വടകോട് രാജകൃഷി സ്കൂളിൽ മിഡിൽ സ്കൂൾ സെക്ഷനിലെ ഒരു അധ്യാപകനാണ്. അന്ന് അവിടുത്തെ ജൂണിയർ മോസ്റ്റ് അധ്യാപകനായിട്ട് നിൽക്കുകയാണ്. അവിടെ നിന്ന് എനിക്ക് ഉയരണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ പാവമാണോ? അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരിക്കുമോ? വേറെ ഒന്നും ചിന്തിക്കാതെ, ലോകകാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നിൽക്കുക എന്നാണോ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം? അപ്പോൾ അന്ന് ഞങ്ങൾക്ക് പാടത്ത് കൃഷിയുണ്ട്, കൃഷി കാര്യങ്ങൾ നോക്കണ്ട എന്നാണോ? കൃഷിയുടെ വേലക്കാരുടെ കാര്യം നോക്കണ്ട എന്നായിരിക്കുമോ? എന്നിങ്ങനെയെല്ലാം ഞാൻ ചിന്തിച്ചു, അല്ലാതെ കുഴഞ്ഞു. ഒരുപണി നേരം ചിന്തിച്ചുകൊണ്ട് കിടന്നു. ഉറക്കം വരുന്നില്ല. എനിക്ക് ഒരു സമാധാനം കിട്ടിയില്ല. വചനം കേട്ടപ്പോൾ സമാധാനം പോവുകയാണ് ചെയ്തത്. ലോകത്തെ വിടണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലോകത്തെ വിടണം, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന്. അത് എന്നെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. അന്ന് ഒരു തൃപ്തികരമായ മറുപടിയൊന്നും എനിക്ക് മനസ്സിൽ കിട്ടിയില്ല. വചനം കേട്ട് കടന്നു പോന്നു. ദിവസങ്ങളും മാസങ്ങളും മുന്നോട്ട് പോയി. കാലങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് എന്താണ് ലോകസ്നേഹം, ലോകത്ത് വിടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. ഞാൻ ഇന്നും തികഞ്ഞവനായിട്ടില്ല. ഇന്നും ഞാൻ ഒട്ടും പെർഫെക്റ്റ് ആകും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എങ്കിലും എനിക്ക് ഏതാണ്ട് മനസ്സിലാകുന്നുണ്ട് ലോകത്തെ വിടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ടു ബി സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ്, ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട് നിൽക്കുക. എങ്ങനെയെല്ലാം? ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. പിന്നെ ഭാഗ്യവാനായ മനുഷ്യൻ, അവൻ്റെ രണ്ടാമത്തെ കാര്യം എന്താണ്? ഹിസ് എ പേഴ്സൺ ഹൂ ഈസ് സാച്ചുറേറ്റഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ അവൻ നിറഞ്ഞവനായിരിക്കും. ഹീ സാച്ചുറേറ്റഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ സാച്ചുറേറ്റഡ് ആയിരിക്കും. അവൻ ലോകത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിരിക്കും, ദൈവത്തിൻ്റെ വചനത്തിൽ സാച്ചുറേറ്റഡ് ആയിരിക്കും. നമുക്ക് വായിക്കാം. ഒന്നാം സങ്കീർത്തനം രണ്ടാം വാക്യം.
യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ.
യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നു, ദൈവത്തിന് സ്തോത്രം. അവൻ ദൈവത്തിൻ്റെ വചനം അവൻ ധ്യാനിക്കുന്നു, വചനം അവന് പ്രമോദമായിരിക്കുന്നു. 119 സങ്കീർത്തനത്തിൽ സങ്കീർത്തനകാരൻ പറയുന്നു, വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിൻ്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ ആനന്ദമുണ്ടാകുക, ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതിൽ പ്രമോദമായിരിക്കുക. ടു ബി സാച്ചുറേറ്റഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനത്താൽ സാച്ചുറേറ്റഡായിരിക്കുക. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു ദൈവത്തിൻ്റെ വചനം. അത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. എബ്രായ ലേഖനം 4:12 വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുകയാണ്,
ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കുന്നതും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു.
ഇരുവായ്ത്തലുള്ള വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇരുവായത്തിലുള്ള വാള് അങ്ങോട്ട് വെട്ടും, പക്ഷേ അത് ഇരുവായത്തിലുള്ള വാളായതുകൊണ്ട് അത് തിരികെയും വെട്ടും. ഞാൻ അങ്ങോട്ട് ഒരാളെ ഞാൻ ഉപദേശിക്കുന്നു, ആ ഉപദേശിക്കുന്ന വചനം തന്നെ എനിക്കെതിരെയും തിരിയും. ദൈവത്തിന് സ്തോത്രം. വചനം, ദൈവത്തിൻ്റെ വചനം, അത് ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്. സ്തോത്രം. ഇരുവായത്തിലുള്ള വാള്, ആ വചനത്തിൻ്റെ പ്രത്യേകത അതാണ്. അത് ആര് കേൾക്കുന്നവന് ഹൃദയത്തെ മുറിപ്പെടുത്തും, അതുപോലെ തന്നെ പറയുന്നയാളുടെ ഹൃദയത്തെയും മുറിപ്പെടുത്തും. അതുകൊണ്ടാണ് റോമർ കെഴുതിയ ലേഖനം 2:17 മുതൽ വായിക്കുമ്പോൾ കാണാം വചനത്തിൻ്റെ പ്രത്യേകത. നമുക്ക് വായിക്കാം.
നീയോ യഹൂദൻ എന്ന പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ അവൻ്റെ ഇഷ്ടം അറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴികാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചുമിരിക്കുന്നെങ്കിൽ, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ.
അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറയുകയാണ്, നീയോ യഹൂദനെന്ന പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ അവൻ്റെ ഇഷ്ടമറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചത് കൊണ്ട് നീ കുരുടർക്ക് വഴി കാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചുമിരിക്കുന്നെങ്കിൽ, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തതെന്ത്? നീ ന്യായപ്രമാണം പഠിച്ചു, ദൈവത്തിൻ്റെ ഇഷ്ടമറിഞ്ഞു, ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചു. നീ കുരുടർക്ക് വഴി കാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചും ഇരിക്കുന്നെങ്കിൽ, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തതെന്ത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെയിൽ ദുഷിക്കപ്പെടുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തുടർന്ന് വായിക്കുമ്പോൾ കാണാം, ന്യായപ്രമാണം നാം വാക്കിൽ പറയുകയും പ്രസംഗിക്കുകയുമല്ല ജീവിതത്തിൽ അനുവർത്തിച്ചില്ലെങ്കിൽ അത് നമുക്ക് ശിക്ഷാവിധിക്ക് കാരണമായിത്തീരും എന്ന് നാം വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 28 വാക്യം വായിക്കാം.
പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല.
സ്തോത്രം. പുറമേ നമ്മുടെ വാക്കുകൊണ്ട് നാം ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നതിനായി തീർന്നാലും അതിന് യാതൊരു പ്രസക്തിയും ഉണ്ടാവുകയില്ല നമ്മുടെ ജീവിതത്തെ അത് അനുവർത്തിക്കുന്നില്ലെങ്കിൽ. അതുകൊണ്ടാണ് ഈ റോമർക്കെഴുതിയ ലേഖനം 2 തന്നെ അപ്പോസ്തലൻ പറയുന്നത്, 13 വാക്യം. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ. ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണം രാവും പകലും നാം ധ്യാനിക്കുമ്പോൾ അപ്പോൾ ദൈവത്തിൻ്റെ വചനത്താൽ നാം നിറയുന്നു. വി ആർ സാച്ചുറേറ്റഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. എ പേഴ്സൺ ഹു ഈസ് സാച്ചുറേറ്റഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ വചനത്താൽ നിറഞ്ഞിരിക്കും. തിരുവചനം വായിച്ചു പോകുമ്പോൾ പലയിടത്തും കാണും തിരുവെഴുത്തോ എന്ന് പറയുന്നു. എപ്പോഴും വചനത്തിലേക്കാണ് നോക്കുന്നത്. വചനം എന്ന് പറയുന്നു. ഓരോ കാലയളവിലും ഞാൻ കർത്താവ് എന്ന് പറയുന്ന പലരുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു എഴുന്നേൽക്കുന്ന കർത്താവിൻ്റെ വചനം നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഞാൻ കർത്താവ് എന്ന് പറയുന്നവർ അവർ ക്രിസ്തുവിനെ തന്നെ നിഷേധിക്കുന്നവരാണ്. ഞാൻ എന്തെങ്കിലും ആയി എന്നൊരാൾക്ക് തോന്നുന്നെങ്കിൽ അവൻ ക്രിസ്തുവിനെ നിഷേധിക്കും. ഞാൻ മറ്റുള്ളവരെക്കാൾ ഒരു പ്രമാണിയാണ് അല്ലെങ്കിൽ പ്രമാണിയാകണം എന്നൊരാൾ വിചാരിക്കുന്നെങ്കിൽ അത് ന്യായപ്രമാണത്തിന് വിരുദ്ധമായിരിക്കും, ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിരിക്കും. എപ്പോഴും വചനം ഓരോരുത്തരും മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. കപടമായ വിനയം കാണിക്കുന്നവരുണ്ട്. കാപട്യമായി അഭിനയിച്ച് വിനയാന്വിതരായി പെരുമാറുന്നവരുണ്ട്, സംസാരിക്കുന്നവരുണ്ട്. പക്ഷേ ഹൃദയത്തിൽ മറ്റുള്ളവരെക്കാൾ ഉയർന്നു പോകണമെന്ന്, മറ്റുള്ളവരെയൊക്കെ ഉയരണമെന്നുള്ള ആഗ്രഹമുള്ളവർ, ദൈവത്തിന് സ്തോത്രം, മനുഷ്യരുടെ അംഗീകാരം കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ, മനുഷ്യരുടെ ബഹുമതി കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ, അതെല്ലാം പാപമാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ തന്നെ ഒരാത്മാവിൻ്റെ വെളിച്ചം വേണം, ആത്മാവിൻ്റെ കണ്ണുകാഴ്ച വേണം. ഞാൻ ആരുമല്ല എന്നുള്ള ഒരു ബോധ്യം, ഐ എം എ സീറോ എന്നുള്ള ബോധ്യം. ഞാനൊരു സീറോ ആണ്, ഞാനൊരു പൂജ്യമാണ്. എന്നാൽ ഈ പൂജ്യത്തിന് വിലയുണ്ടാകും. 1 ആദ്യം വന്നാൽ. 0 അത് വിലയില്ലാത്തതാണ്, മൂല്യമില്ലാത്തതാണ്. എന്നാൽ ആ പൂജ്യത്തിൻ്റെ ആദ്യം, പൂജ്യത്തിൻ്റെ ഇടത് ഭാഗത്ത് 1 ആ പൂജ്യത്തിന് വിലയുണ്ടായി 10 എന്നാകും. ആ 1 വന്നതിന് ശേഷമാണ് 2 വരുന്നതെങ്കിൽ 100. ആ 1 വന്നതിന് ശേഷമാണ് 3 വരുന്നതെങ്കിൽ അത് 1000. പൂജ്യത്തിന് വിലയുണ്ടാകും. ആ 1 വിലയുണ്ടാക്കുന്നത്. സ്തോത്രം. ദൈവത്തിലേ നീ മനസ്സിലാക്കൂ, നിനക്ക് വിലയുണ്ടാക്കുന്നത് ആ 1. ആ 1 ക്രിസ്തുവാണ്. സ്തോത്രം. നിനക്ക് വേണ്ടി ഗോകുൽത്തായിൽ തിരുമാറു തുറന്നവൻ, നിനക്ക് വേണ്ടി നിൻ്റെ പാപം വഹിച്ച് ഗോകുൽത്തായിലെ കുരിശിൽ പിടഞ്ഞു മരിച്ചവൻ, നിനക്ക് വേണ്ടി നിൻ്റെ പാപം ചുമന്ന് ഗോകുൽത്തായിലേക്ക് കുരിശും പേറിപ്പോയവൻ, ദൈവത്തിന് സ്തോത്രം, നിൻ്റെ പാപം മുഴുവൻ ഏറ്റെടുത്ത് നിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ വഹിച്ച് കുരിശിൽ മരിച്ചവൻ. എന്തൊരു മനോഹരമായ കാര്യമാണത്! നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച സ്നേഹമായ യേശു, നമ്മുടെ പാപം മോഹിച്ച് കുരിശിൽ മരിച്ച നമ്മുടെ കർത്താവായ യേശു, ആ യേശുവിനുള്ളതായ സ്നേഹമാണ് ആത്മീയ ജീവിതം. അവനിക്ക് എന്ത് ചെയ്തു എന്നുള്ള തിരിച്ചറിവാണ് സുബോധം. യേശു എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിൻ്റെ വില എന്താ എന്ന് അറിയുന്നതാണ് ശരിയായ അറിവ്. സ്തോത്രം. യേശുവിൻ്റെ തിരുരക്തം എൻ്റെ സകല പാപവും പോക്കിനെ ശുദ്ധീകരിക്കുമെന്നുള്ള വിശ്വാസം ലഭിക്കുന്നതാണ് സാക്ഷാത്തായ വിശ്വാസം. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ആ കുരിശ് മരണമാണ് എൻ്റെ ബലം, ആ കുരിശാണ് എൻ്റെ ആശ്രയം. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ഉറപ്പ് നോക്കുണ്ടായിരിക്കണം. ആ കുരിശ് എനിക്ക് വേണ്ടി യാഗമായി എൻ്റെ നാഥൻ കുരിശേറിയതായ ആ ക്രൂശീകരണം, കർത്താവിൻ്റെ തിരുവിലാവ് തുറന്നഴുകിയ ആ തിരുരക്തം നമ്മെ വിലയ്ക്ക് വാങ്ങുന്നതായിരുന്നു. നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ ആരോട്? സാത്താനോട്. സാത്താന് കർത്താവ് രക്തം കൊടുത്തു. ദൈവം അവന് ഇഷ്ടം പോലെ ചെയ്യാൻ വിട്ടുകൊടുത്തു. കർത്താവിനെ എന്തും ചെയ്യാൻ സാത്താന് കർത്താവ് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ആ രക്തം മറുവിലയായി കൊടുത്ത് കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. ആ തിരക്തത്താൽ നാം ക്രിസ്തുവിൻ്റെ വകയായി തീർന്നു. നാം ലോകത്തിൻ്റെ അല്ല, നാം ക്രിസ്തുവിൻ്റെ വകയായി തീർന്നു. നാം ഈ ലോകത്തിന് വേണ്ടിയല്ല, നാം ക്രിസ്തുവിൻ്റെ വകയായി തീർന്നു. സ്തോത്രം. ആ തിരക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി. ദൈവത്തിന് സ്തോത്രം. അതാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം 1:18 നമുക്ക് വായിക്കാം. വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായി കഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല,
വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നശിച്ചു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, തീർന്നു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പൊന്ന വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. പിന്നെയോ, ക്രിസ്തു എന്ന
നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ ദൈവകുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. സ്തോത്രം. ശത്രുവിന് തൻ്റെ തിരുരക്തം കർത്താവ് മറുപടിയായി കൊടുത്തു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. തിരുരക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി. എന്ത് ചെയ്യാൻ തന്നെ വിട്ടുകൊടുത്തു. സ്തോത്രം. എന്നെയാണ് ശിക്ഷിക്കേണ്ടത്, എന്നെയാണ് ക്രൂരമായി മർദ്ദിക്കേണ്ടത്. എന്നാൽ ഞാൻ ഏൽക്കേണ്ട ശിക്ഷ യേശു ഏറ്റു. ഞാൻ വഹിക്കേണ്ടതായ കുരിശ് യേശു വഹിച്ചു. എൻ്റെ പാപം യേശു ഏറ്റു. ഇത് നാം റിയലൈസ് ചെയ്യുമ്പോൾ, ഇത് നമുക്ക് സ്വന്തമായി അനുഭവമാകുമ്പോഴാണ് നാം ഒരു വിശ്വാസിയായി തീരുന്നത്. വചനം കേട്ടു പോയാൽ പോരല്ലോ. വചനം ധാരാളം ധാരാളമായി നാം കേൾക്കുന്നുണ്ട്, അതുകൊണ്ടൊന്നും ആയില്ലല്ലോ. നാം ഒരു വിശ്വാസിയായി തീരണം. വി മസ്റ്റ് ബി സാച്ചുറേറ്റഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്താൽ നാം നിറഞ്ഞവരായി തീരണം. വചനം നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ തിരക്തത്തിൻ്റെ വിലയാണ്. ആ തിരക്തത്തിൻ്റെ അത്ഭുത ശക്തി നമ്മിൽ വ്യാപരിക്കണം. അത് അനുഭവമാകുമ്പോഴാണ് നമ്മുടെ സിരകളിൽ കൂടി ക്രിസ്തുവിൻ്റെ തിരക്തം പായുന്നു എന്നൊക്കെ നാം അനുഭവിക്കുന്നത്. നമ്മുടെ പൂർവികന്മാരിൽ നിന്ന് നമ്മിലേക്ക് പകർന്നതായ രക്തത്തിൽ പല തിന്മകളുമുണ്ട്, പല ശാപങ്ങളുമുണ്ട്. ഹെറിഡിറ്ററിയായി, പാരമ്പര്യമായി, ഇൻഹെറൻ്റായി ജന്മന നമ്മിലേക്ക് പകർന്നു വന്നതായ പല പ്രവണതകളുമുണ്ട്, പല പാപപ്രകൃതിയുമുണ്ട്, പല ശാപങ്ങളും നമ്മിലേക്ക് പകർന്നു വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ രക്തത്തിൽ ഉള്ളവയാണ്, നമ്മുടെ രക്തത്തിൽ മുദ്രിതമാണ്. നമ്മുടെ പൂർവികന്മാരിൽ നമ്മിലേക്ക് പകർന്നതായ രക്തത്തിൽ മുദ്രിതമായിട്ടുള്ള സകല തിന്മകളും സകല ശാപങ്ങളും മാറ്റി, രക്തം തന്നെ മാറ്റി, യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സിരകളിലൂടെ ഒഴുകുന്നതാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മുടെ രക്തധമനികളിലൂടെ ഒഴുകുമ്പോഴാണ് നമ്മുടെ സ്വഭാവം മാറുന്നത്. അഹങ്കാരിയായ മനുഷ്യൻ അവൻ വിനയന്യതനായിത്തീരുന്നു. ദൈവത്തിന് സ്തോത്രം. ദ്രവ്യാഗ്രഹിയായ മനുഷ്യൻ ദൈവസ്നേഹിയായി മാറുന്നു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. മനുഷ്യരെ ദ്വേഷിച്ചിരുന്ന മനുഷ്യൻ മനുഷ്യരെ സ്നേഹിക്കുന്നതിനായിത്തീരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പെസഹ ഭക്ഷണത്തിന് ശേഷം ശിഷ്യന്മാർ 11 പേരെ കൂട്ടിയിരുത്തി സംസാരിച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 13 അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് വായിക്കാം. യോഹന്നാൻ 13. സ്തോത്രം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. സ്തോത്രം.
നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും.
34 വാക്യം.
നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും.
യോഹന്നാൻ സുവിശേഷം 13:34 വാക്യം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. സ്തോത്രം. എങ്ങനെയാണ് തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടാകുന്നത്? സ്നേഹം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്ക് ആർക്കെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നതാണോ സ്നേഹം? യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ ശരീരങ്ങളിലൂടെ ഒഴുകണം. യേശുക്രിസ്തു സ്വഭാവം നമുക്ക് ലഭിക്കണം. യേശുക്രിസ്തുവിൽ നാം ലയിച്ചു ചേരണം. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ ജീവിതത്തിൽ നാം ലാക്കാക്കേണ്ടത്. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഒരു മനോഹരമായ ഇംഗ്ലീഷ് കവിതയുണ്ട്. ആ ഇംഗ്ലീഷ് കവിതയുടെ ആശയം, അപ്പൊസ്തലനായ യോഹന്നാൻ വാർദ്ധക്യമായി, നല്ല വാർദ്ധക്യമായി. അന്ന് അപ്പൊസ്തലൻ എൻ്റെ കൂടെയുള്ള ദൈവമക്കളോട് പറഞ്ഞു, എന്നെ ഒന്ന് കൊണ്ടുപോയി ആ 4 കവലയിൽ കൊണ്ടുപോയി ഇരുത്താമോ. 4 കവലയിൽ അവർ എടുത്തുകൊണ്ടുപോയി ഇരുത്തി. കാരണം അപ്പൊസ്തലൻ തനിയെ നടന്ന് പോകാൻ നിർവാഹമില്ല. എടുത്തുകൊണ്ടുപോയി 4 കവലയിൽ ഇരുത്തി. അപ്പൊസ്തലൻ അവിടെ ഇരുന്നു കൊണ്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ സ്നേഹിപ്പീൻ, നിങ്ങൾ പരസ്പരം സ്നേഹിപ്പീൻ. സ്തോത്രം. അപ്പോസ്തലൻ്റെ അവസാനത്തെ വാക്കുകളതായിരുന്നു, നിങ്ങൾ ദൈവത്തെ സ്നേഹിപ്പീൻ, പരസ്പരം സ്നേഹിപ്പീൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവസ്നേഹം നമ്മിൽ നിറയണമെങ്കിൽ നാം മറ്റൊന്നും ചെയ്യണ്ട, വേറൊന്നും ചെയ്യണ്ട. യേശു ക്രിസ്തുവിൻ്റെ തിരക്തം നമ്മുടെ രക്തധമനികളിലൂടെ ഒഴുകണമെന്ന് നാം വാഞ്ചിക്കുകയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യണം. മാത്രം മതി, ആ തിരക്തത്തിൻ്റെ അത്ഭുത ശക്തി നമ്മെ രൂപാന്തരപ്പെടുത്തും. ആ തിരക്തത്തിൻ്റെ കൃപ നമ്മിൽ വ്യാപരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു മഹത്വപ്പെടട്ടെ. ആ തിരക്തത്തിൻ്റെ ശക്തി നമ്മിൽ ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ കർത്താവിൻ്റെ ഗംഭീരനാഥം നാം കേൾക്കും. കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ പ്രധാന ദൂതൻ്റെ ശബ്ദം നാം കേൾക്കും. കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ ദൈവത്തിൻ്റെ കാഹളം നാം കേൾക്കും. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നാം പ്രാക്കളെപ്പോലെ ചിറകടിച്ച് പറന്നുയരും. എന്താണ് ചിറക്? ചിറക് സ്തുതിയാണ്. ദൈവത്തോടുള്ള നന്ദിയുടെ സ്തുതി. ഹൃദയം മുഴുവൻ നന്ദി. മഹാഭാവിയായ എന്നെ യേശു ക്രിസ്തു തൻ്റെ ക്രൂശിന് മരണത്താൽ രക്ഷിച്ചല്ലോ എന്നുള്ള നന്ദി. അശുദ്ധഭാവിയായ എന്നെ യേശു ക്രിസ്തുവിനെ തിരക്കത്താൽ വീണ്ടെടുത്തല്ലോ എന്നുള്ള നന്ദി. ആ നന്ദിയിൽ നിന്ന് ഉതിർന്നു വരുന്നതായ, ഉറന്നു വരുന്നതായ സ്തുതി, ആ സ്തുതിയാണ് ചിറക്. സ്തുതിയുടെ ചിറകിൽ നാം പറക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് ഈ നാം പാടിക്കൊണ്ടിരുന്ന പാട്ടിൻ്റെ അർത്ഥം നാം അനുഭവമാക്കുന്നത്. നിൻ സ്തുതിയും ഹാലേലുയായും കർത്താവേ ഞാൻ നിർത്തരുതേ. സ്തോത്രം. ഇന്ന് വിശ്വാസത്താൽ ഇത് അനുഭവിച്ചാൽ മാത്രമേ കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ ആ ചിറകടിച്ച് പറന്ന് നോക്കി ഉയരാൻ പറ്റുകയുള്ളൂ. എൻ്റെ പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, ഇതൊരു ഭാവനയല്ല, ഇതൊരു സങ്കല്പമല്ല, ഇതൊരു തോന്നലല്ല, ഇതൊരു ഊഹമല്ല, സാക്ഷാത്തായ സംഭവം. യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ വിശുദ്ധന്മാർ പറന്നുയരും, നാമും പറന്നുയരും. കാരണം വി ആർ സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ്, വി ആർ സാച്ചുറേറ്റഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഒരേ നാമം മുഹത്തോട്ടെ. ഭാഗ്യവാൻ. ഭാഗ്യവാൻ ലോകത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിരിക്കും. അവൻ്റെ നടപ്പ്, അവൻ്റെ നിൽപ്പ്, അവൻ്റെ ഇരിപ്പ് എല്ലാം സൂക്ഷിക്കുന്നതായിരിക്കും, ശ്രദ്ധിക്കുന്നതായിരിക്കും. അവൻ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നവനായിരിക്കും, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവനായിരിക്കും, അവൻ ഭാഗ്യവാനായിരിക്കും. ഈ ഒന്നാം സങ്കീർത്തനത്തിൽ തുടർന്ന് ഭാഗ്യവാൻ്റെ പ്രത്യേകത എന്ത് എന്ന് നമുക്ക് ദൈവം കൃപ തരുന്ന അടുത്ത പ്രാവശ്യം ധ്യാനിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരം വയ്ക്കട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ആണിപ്പാടുള്ള കരം നിങ്ങളുടെ തലമേൽ വയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ അനുഭവിക്കാൻ ഇടയാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ വചനമെല്ലാം തരുന്നത് യേശുവിൻ്റെ കൃപയല്ലേ? നമ്മുടെ ആരുടെ അല്ലല്ലോ. എനിക്ക് നല്ല പോലെ അറിയാം ഇതെൻ്റെ അല്ല എന്ന്. യേശു തരുന്നതാണ്. വചനം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വചനം നിങ്ങൾക്ക് ശാശ്വത മൂല്യം പ്രദാനം ചെയ്യട്ടെ. യേശു രണ്ടാമത്തെ വരിൽ പറന്നു വരുന്ന വിസ്തൃതമായ നിലനിൽപ്പാൻ നിങ്ങൾക്കും ഭാഗ്യം ലഭിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിൻ്റെ മഹത്വം.